എന്റെ സ്തുതികളോട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ എല്ലാം പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന് നാമത്തിൽ വന്നാലും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധപ്പെട്ടവനെയും കൊടുക്കണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് നീ പരിശുദ്ധപ്പെട്ടവനെയും കൊടുക്കണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് നീ പരിശുദ്ധപ്പെട്ടവനെയും കൊടുക്കണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ നമസ്കാര ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ പിതാവേ ആകപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദക്ഷിണം ഞങ്ങളെ രക്ഷണം രാജ്യശക്തിയും കൃപ നിറഞ്ഞ മറിയമേവനൊക്കെ സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഇത്രയുമേ നമ്പ്രാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും എന്തിനാണ് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മയും ഭാര്യയ്ക്ക് പറഞ്ഞ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീത സന്ധിക്കാൻ അമ്മയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ പഠന ക്ലാസ്സുകളിലൊക്കെയും പരിശുദ്ധാത്മാവിനെ കറിയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് ഞങ്ങളെ തുടർന്നും വഴി നടത്തണമേ. ഞങ്ങളുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ശക്തിക്കപ്പുറമായിരിക്കും ഞങ്ങളുടെ പരീക്ഷണങ്ങൾ. വിവിധ മാനസിക ഭാരത്തിലിരിക്കുന്നതിലൂടെ കണ്ണുനീരിന്റെയും ഭാരത്തിന്റെയും കാരണങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം നൽകിയിട്ടുള്ള സമാധാനത്തെയും സന്തോഷത്തെയും ഞങ്ങൾ ഓർക്കുന്നു. അതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളോട് തുറന്നും കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നാം വിഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അനുഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് റീജിയണൽ തലങ്ങളിലുള്ള പല മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നു. ദൈവമായ കർത്താവ് ഭദ്രാസന ഫാമിലി കോൺഫറൻസിന് വേണ്ടി ഞങ്ങൾ കൂടി വരാനായിട്ട് പോകുന്നു. എല്ലായിടങ്ങളിലും കർത്താവ് അല്പമായി അധികമായി അതുമായിട്ട് സഹകരിക്കുന്നവർ, അധ്വാനിക്കുന്നവര് എല്ലാവരെയും തരും വാസ് സമർപ്പിക്കുന്നു. ഞങ്ങളുടെയൊക്കെ പ്രവർത്തന ഏകജാതനം പരിശുദ്ധ റോഹായിക്കും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേ. ദൈവത്തിന്റെ ധന്യതിരുനാമം വർദ്ധപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ വീണ്ടും നമുക്ക് കൂടി വരാനായിട്ട് ദൈവം ഇടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. സഭയും വേദപുസ്തകവും എന്നുള്ള വിഷയത്തെ പറ്റി നമ്മള് കുറെയേറെ ക്ലാസ്സുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ ഇത്രയും നാളെ നമ്മൾ ചിന്തിച്ചതിന്റെ പ്രധാനപ്പെട്ട ആശയമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വേദപുസ്തകം. പക്ഷെ വേദപുസ്തകം മാത്രം കൊണ്ട് സഭ ജീവിതം നടക്കുകയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് സാധിക്കില്ല എന്നുള്ളതിന്റെ വിശദാംശങ്ങളാണ് മുൻപിലെല്ലാം നമ്മൾ കണ്ടത്. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന 66 പുസ്തകമോ അല്ലെങ്കിൽ ഉദ്രോശടി ബൈബിളോ ഇതും കൊണ്ടൊന്നും സഭാജീവിതം നടക്കുകയില്ല. കാരണം സഭ ആദ്യം ഉണ്ടായി, അതിനുശേഷം സഭയിൽ അങ്ങനെ നടക്കണം എന്നുള്ള കാര്യമാണ് തിരുവചനങ്ങളിലൂടെ ലേഖനങ്ങളിലൂടെ നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പറയുന്ന വേദ പുസ്തകം പുസ്തകത്തിലൂടെ ഒക്കെ നമ്മളെ പഠിപ്പിക്കും. എന്നാൽ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബൈബിൾ ഈസ് ദ റിട്ടൺ ട്രഡീഷൻ എന്ന് പറയും. But tradition is a written Bible. Unwritten Bible. Tradition is an unwritten Bible. എന്നും കൂടെ പറയാറുണ്ട്. അപ്പോ വേദപുസ്തകം എഴുതപ്പെട്ട പാരമ്പര്യത്തിൽ ഒന്നാണ്. നമ്മൾ ട്രഡീഷൻ എന്ന വാക്കേ ഉപയോഗിക്കുള്ളൂ. ഒരു ഓറഞ്ച് എടുത്ത് തെളിവ് വിളിച്ചാൽ അതിനകത്ത് ധാരാളം അല്ലികൾ ഉള്ളതുപോലെ ട്രഡീഷൻ എന്നുള്ളത് ഒരു ഒറ്റ ഫ്രൂട്ടായിട്ട് എടുത്താൽ അതിന്റെ അകത്തെ ഒരല്ലിയാണ് വേദപുസ്തകം. മറ്റേ കേട്ടും കണ്ടും മുഖാമുഖം നമുക്ക് ഉപദേശിച്ചു തന്നതും കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്നതുമായ കൽപ്പനകളെല്ലാം പാലിക്കുവാൻ തക്കവണ്ണം, സ്പെഷ്യലി അതിനകത്ത് ഒരല്ലിയ നമ്മുടെ മനസാക്ഷി, നമ്മൾ ഇതിൽ നിന്നെല്ലാം കേട്ട് രൂപിച്ച് നമ്മള് നല്ലൊരു കോൺഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റിന്റെ കാര്യം. പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനം, അന്നേരം വേദപുസ്തകം വായിക്കാനോ വേറെ ആരോട് അച്ഛനോട് ചോദിക്കാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരത്തില്ല. മാതാപിതാക്കളോട് ചോദിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല, പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അതുപോലും പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നതാണ്. അപ്പം അതിനുവേണ്ടി വേദോത്സവം എടുത്തുകൊണ്ട് ഓടാൻ പറ്റുമോ? നിങ്ങൾ ഇപ്പോൾ ആശുപത്രി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പൊ അതിനിടയ്ക്ക് ഒരു ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കണം, അല്ല നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കണം, ക്രിസ്തീയമായൊരു തീരുമാനം എടുക്കണം. അത് വേദോത്സവത്തിൽ എന്നാ പറഞ്ഞേക്കുന്നതെന്നും പറഞ്ഞ് നോക്കിയിട്ടൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല. അത് കാലാകാലങ്ങൾ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും അതിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുക. അപ്പൊ ഇതെല്ലാം ആത്മീയതയാണ്, ഇതെല്ലാം സഭാജീവിതമാണ്. ഒന്ന് ഒന്നിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഒരു സ്ഥിതിയൻ ബാബ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് പോലെ മക്കളെ, നമ്മുടെ ആത്മീയ ജീവിതം ഒരു തീർത്ഥാടനമാണ്, അത് ദൈവത്തിൽ നിന്ന് ആരംഭിക്കും, ദൈവത്തോട് ചേർന്ന് നടക്കും, ദൈവത്തിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് കൽപ്പന. ഒരു നിമിഷം പോലും ദൈവത്തെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ബാക്കിയല്ല. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേദപുസ്തകം മാത്രം വായിച്ചാൽ പോരാ, വിശുദ്ധ കൂദാശകൾ അത് സ്വീകരിക്കണമെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മുടെ സഭയുടെ പ്രാധാന്യം. കൂദാശകൾ നമ്മൾ സ്വീകരിക്കാൻ തക്കവണ്ണം സഭയിൽ വന്നെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളു. അതിന് ചില ഉദാഹരണങ്ങളൊക്കെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് നമുക്ക് വായിക്കാം. ഇപ്പോൾ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ അനുഷ്ഠിക്കണം, എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് കുറച്ച് ഫോർംസ് ഒക്കെ നമ്മൾ കാണുന്നു എന്നുള്ളതല്ലാതെ ഇന്നത്തെ പോലെ ഡെവലപ്പ് ചെയ്ത് വന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല. ഇപ്പോ നമുക്ക് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:7 ഒന്ന് വായിക്കാം. ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 20 വേഴ്സ് നമ്പർ 7.
ക്രൈസ്തവത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ
ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കാൻ ഒന്നിച്ചു വന്നപ്പോൾ, നിങ്ങൾ ഈ കേട്ട മനോഹര ശബ്ദം ആരുടേതാണെന്ന് മനസ്സിലായില്ല. നമ്മുടെ ജിജി സൈമൺ ആണ്, കഴിഞ്ഞ വട്ടത്തിൽ നമ്മളുടെ ട്രഷറാറാണ്. 6 വർഷക്കാലം ശ്രേഷ്ഠമായ രീതിയിൽ നമുക്ക് നേർത്തു നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട ജിജിയാണ്. അനുഗ്രഹിക്കട്ടെ, എല്ലാ പ്രവർത്തനങ്ങളെയും ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. വീണ്ടും ഇപ്പോ ഫാമിലി കോൺഫറൻസിന്റെ റാഫിൾ ടിക്കറ്റിന്റെ ചുമതലയാണ് ജിജിക്ക്. ഇത് കഴിയുമ്പോൾ ജിജി ഒരു വാക്ക് പറയുമായിരിക്കും, എല്ലാവരും റാഫിൾ ടിക്കറ്റ് ഒക്കെ വയ്ക്കണം എന്നൊക്കെ പറയുമായിരിക്കും. എനിവേ, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്പൊ നമ്മൾ വായിച്ചു കേട്ടത്, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ ഒന്നിച്ചു കൂടി വന്നപ്പോൾ. അപ്പൊ അതവിടെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം, അപ്പോ അത്രയും നാളും സാബത്ത് ഡേ ആണ്, 7th ഡേ ആണ്. പക്ഷെ ഇവിടെ ഫസ്റ്റ് ഡേ ഓഫ് ദി വീക്ക്, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളെന്ന് പറഞ്ഞു. അത് അപ്പം നുറുക്കാൻ കൂടി വരുന്ന കാര്യവും പറയുന്നു, പക്ഷെ അവിടെ എന്തൊക്കെ ചെയ്യണമെന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല. അതായത് അവർക്ക് കുറെ കാര്യങ്ങൾ അറിയാമായിരുന്നു, ആ സംഭവത്തെ ഒന്ന് പരാമർശിക്കുക മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കർത്താവിന്റെ സഹോദരൻ യാക്കോബാണ് ആദ്യത്തെ ടെക്സ്റ്റ് എഴുതിയത്. ഇന്ന് നമ്മൾ കാണുന്ന ഫോർമിലേക്ക് അത് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് കൃത്യമായ ഇവിടെ എഴുതിയേക്കുന്ന ഒറ്റ സെന്റൻസേ ഉള്ളൂ. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ അതങ്ങ് ഞായറാഴ്ചയായെന്ന് പോലും എഴുതിയിട്ടില്ല. പക്ഷെ നമ്മൾ അണ്ടർസ്റ്റുണ്ട, യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം നടന്നത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസമാണ്. പിന്നീട് അവൻ ശിഷ്യന്മാരെ എപ്പോഴും കാണുന്നതെല്ലാം തോമസ്ലീഹ ഇല്ലാതിരുന്നപ്പോ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം വന്നു, ഇല്ലാതിരുന്നതുകൊണ്ട് പിറ്റേ തിങ്കളാഴ്ച വരാമെന്ന് വിചാരിച്ചില്ല, രണ്ടാം ദിവസം വരാമെന്ന് വിചാരിച്ചില്ല, പിന്നെ അടുത്ത ഞായറാഴ്ചയെ വരുന്നത്. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം ഞായറാഴ്ചകളിൽ വളരെ സ്പഷ്ടമായി. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഞായറാഴ്ചകളിൽ അവർ അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറിയോസ് ലോർഡ്സ് ഡേ എന്നത് ഡെവലപ്പ് ചെയ്തു. ഈ വാക്യങ്ങൾ കൂട്ടി വായിക്കുമ്പോഴേ നമുക്ക് വേദോത്സവത്തിൽ തന്നെ ഒരു ധാരണ കിട്ടുകയുള്ളൂ. ഓക്കെ, അവർ കൂടി വന്നിരുന്നു, ഞായറാഴ്ച എന്തുകൊണ്ട് മാറി? അപ്പോൾ വേദോത്സവത്തിൽ നിന്നോ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നമ്മൾ എത്രയോ പുസ്തകങ്ങൾ ഇല്ലാത്ത എത്രയോ 100 പുസ്തകങ്ങൾ നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മളത് എടുക്കുന്നതാണ് ഈ കാര്യം. അതുകൊണ്ട് എഴുതപ്പെട്ട നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും സ്ക്രിപ്ചുറ എന്നുള്ളൊരു ചിന്താഗതി തെറ്റാണെന്നുള്ളതും അത് നമുക്ക് സ്വീകരിക്കാൻ പാടില്ല, സാധിക്കില്ല എന്നുള്ളതും ഒക്കെ എന്ന് പരാമർശിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ചുരുക്കത്തിൽ സഭാജീവിതം നമ്മുടെ കൗലാശിക ജീവിതം, അതിലേക്ക് കടന്നു വരുമ്പോഴാണ് ആത്മരക്ഷയുടെ പൂർണ്ണത ഉണ്ടാകുന്നതെന്ന് ഉറപ്പിക്കുക. അതിനുവേണ്ടി 2-3 ഉദാഹരണങ്ങൾ കൂടി നമുക്ക് അറിയാവുന്ന ഭാഗം സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24:30, അത് വായിക്കണമെന്നില്ല. 24-ാം അധ്യായത്തിൽ നമുക്കറിയാം, പിന്നെ രണ്ട് ശിഷ്യന്മാര് പോകുന്ന സമയത്ത് അവര് അവരുടെ അടുക്കൽ വന്നതെന്ന് കർത്താവ് പറഞ്ഞ് അവർക്ക് ബ്രേക്കിംഗ് ഓഫ് വേർഡ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ഇത് രണ്ടും ചെയ്തു കൊടുക്കുന്ന കാര്യം പരാവർത്തിയം വായിച്ചിട്ടുള്ളതാണ്, വീണ്ടും വായിക്കണമെന്നില്ല. അവിടെയും കർത്താവ് അപ്പം നുറുക്കി കൊടുത്ത ഉടനെയാണ് അവരുടെ കണ്ണു തുറന്നത് എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നീട് ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ നമ്പർ 10:16-17 അത് വായിക്കണമെന്നില്ല, കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 10:16-17 വായിക്കുന്നു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലേ നാം, അല്ലെ? അത് നമ്മൾ നാം എല്ലാവരും ആ അപ്പത്തിന്റെ ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നതല്ലേ. വിശുദ്ധ കുർബാനയുടെ പല പല ഭാഗങ്ങളാണ് കാണുന്നത്. അപ്പോ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടില്ല. അത് നമുക്ക് പാരമ്പര്യത്തിൽ നിന്നാണ് അങ്ങനെ അനുഷ്ഠിക്കണമെന്നുള്ള കാര്യം കിട്ടുന്നത്. അപ്പോ വേദപുസ്തവും പാരമ്പര്യത്തിന്റെ ഭാഗം തന്നെയാണ്, പക്ഷെ വേദപുസ്തവം മാത്രമാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. സഭാ ജീവിതം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളത് ഒന്ന് ഓർപ്പിച്ചു എന്ന് മനസ്സിലായി. അതുകൊണ്ട് തീത്തൂസിന്റെ ലേഖനത്തിൽ ടൈറ്റസ് ചാപ്റ്റർ നമ്പർ 1:5 എന്ന് വായിക്കാം. ടൈറ്റസ് 1:5.
ഞാൻ ക്രേത്തിയിൽ നിന്ന് ഹിത്തേക്ക് പോകുന്നത് ഉദ്ദേശിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ.
അതെ, ഇവിടെ മൂപ്പന്മാരെ നൽകിയേക്കുന്ന എൽഡേഴ്സ് ആണ്, കാശീസ് വേണം, അച്ഛന്മാരെ പട്ടം കൊടുക്കുന്ന കാര്യ പറയുന്നത്. അപ്പൊ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും നീ കാശീസന്മാരെ ആക്കി വെക്കണമെന്ന് ഓരോ പട്ടണം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഒരു പുരോഹിതൻ എന്ന് പറയുന്നത് ഒരു ദൈവാലയത്തിന്റെ അധിപതി, കോറപ്പിസ്കോപ്പോയി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന്റെ അധിപതി, ദ ഹെഡ് ഓഫ് എ വില്ലേജ് എന്നുള്ളതാണ് കോറപ്പിസ്കോപ്പോയി എന്നുള്ള വാക്കിന്റെ അർത്ഥം. എപ്പിസ്കോപ്പോയി ആകുമ്പോ ഒരു ഒരു സിറ്റിയുടെ, ഒരു പട്ടണത്തിന്റെ അധിപതി. അങ്ങനെ ഇതിന്റെ വേർതിരിവ് വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു നേരത്തെ മുതലേ. എപ്പിസ്കോപ്പോയി ആകുമ്പോഴ് അത് ഒരു 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 അത് ഇപ്പൊ നമ്മളത് പത്രാസനം എന്ന് പറയുന്നു. അപ്പൊ അത് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വേദപുസ്തവത്തിലുണ്ട്. ഇതാക്കി വെക്കുന്ന കാര്യം വെച്ചു, പക്ഷെ എങ്ങനെ ആക്കണമെന്നോ അതിന്റെ കൈവെപ്പിന്റെ രീതികളോ ഒന്നും എഴുതിയിട്ടില്ല. കൈവെപ്പ് എന്നുള്ള വാക്ക് പലയിടങ്ങളിൽ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ആക്ട്സ് 6:3 എന്ന് വായിച്ചാട്ട് അപ്പോസ്തല പ്രവൃത്തി 6:3.
ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ഏഴ് പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞുകൊള്ളി.
അവരെ ആദ്യത്തെ ചെമ്മാശന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ്. ചെമ്മാശന്മാരെ തിരഞ്ഞെടുക്കുന്നു, ഡീക്കണോസ്, ഡീക്കൺസിനെ നമ്മൾ അവിടെ തിരഞ്ഞെടുക്കുക. ചെമ്മാശന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് കൈവെപ്പ്, അവർ അവരുടെ മേൽ കൈവച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. അവരുടെ മേൽ കൈവച്ച് അവരെ ആ ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചു. പിന്നീട് 14:23 അവിടെ ഇപ്പൊ നമ്മൾ വായിച്ച ടൈറ്റസ് 1:5 ഇവിടെയെല്ലാം നമ്മൾ വീണ്ടും ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. പിന്നെ സെക്കൻഡ് തിമത്തി ഞാൻ എപ്പോഴും പറയുന്ന ചില വാക്യങ്ങളുണ്ടല്ലോ, നിങ്ങളൊന്ന് ഒന്ന് വായിച്ച് സെക്കൻഡ് തിമത്തി 1:6 ഒന്ന് വായിച്ച്.
അതുകൊണ്ട് എന്റെ കഴിവിനാൽ നിങ്ങൾ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ധരിച്ചിരിക്കണം.
ദൈവത്തിന്റെ കൈവെപ്പ് കൊടുത്തു, പൗലോസിന് ഞാൻ കൈവെപ്പ് കൊടുത്തു, കൈവെപ്പ് കൊടുത്തു, അങ്ങനെ ഓർഡിനേഷൻ കൊടുത്തു. കൈവെപ്പ് ലേയിങ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഓർഡിനേഷൻ, ഓർഡിനേഷൻ കൊടുത്തു. അത് വളരെ ശക്തമായിട്ട് പോലീസ് ചെയ്യാൻ പഠിപ്പിച്ചു. ഫസ്റ്റ് തിമത്തി 3:1 വായിച്ച്. 3:1
ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നതിന് നല്ല
വേല മതി. ഒരാള് ഈ ഈ അധ്യക്ഷസ്ഥാനം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കൂദാശകളുണ്ടല്ലോ, വിശുദ്ധ കുർബാന, മാമോദീസ, ഭാവമോചനത്തിനുള്ള അധികാരം, കുമ്പസാരം, അല്ലെങ്കിൽ മാമോദീസ, വിശുദ്ധ കുർബാന, ഈ കൗദാശി കർമ്മങ്ങളാണ്. അതാണ് അപ്പോസ്തോലിക്, അതൊക്കെ അപ്പോസ്തോലിക് ട്രഡീഷൻ ഒക്കെ പഠിപ്പിച്ചപ്പോൾ ഇഷ്ടംപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള വാക്യങ്ങളാണ്, വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് ആഗ്രഹം, എന്നാ ചെയ്യണമെന്നാ, വേഴ്സ് 10 അങ്ങനെ ആഗ്രഹം വന്നാൽ നല്ല വേല ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു നല്ല വേല ആഗ്രഹിക്കുന്നവരെ എന്നാ ചെയ്യണമെന്ന 10 വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്.
അവരെ ആദ്യം പരീക്ഷിക്കണം,
അവരെ ആദ്യം പരീക്ഷിക്കണം, അവരെ അനിന്ദരായി കണ്ടാൽ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പരീക്ഷിക്കണം. ആ പരീക്ഷിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അതെന്താ സിസ്റ്റം എന്നൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അവരെ ആദ്യം പരീക്ഷിക്കണം. എങ്ങനെ പരീക്ഷിക്കണം? അതിനായിപ്പം നമ്മള് പ്രീ സെമിനാരിയൻസ് ആയിട്ട് അല്ലെങ്കിൽ പല ഇടങ്ങളിലായിട്ട് ഇതിനു വേണ്ടി താല്പര്യത്തോടുകൂടി വരുന്നവരെ നിർത്തുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് അനിന്ദരായി തെളിഞ്ഞു കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. ആ ശുശ്രൂഷ ഏൽപ്പിക്കുന്ന ഓർഡിനേഷൻ, ആ ശുശ്രൂഷ എങ്ങനെ ഏൽക്കേണ്ടിയെന്ന് പറഞ്ഞിട്ട് കൈവെപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അതങ്ങനെ കൊടുക്കണ്ടെന്ന് വേദോത്സവത്തിൽ എഴുതി വെച്ചിട്ടില്ല കൃത്യമായിട്ട്. അത് ട്രഡീഷനിൽ നിന്ന്, സഭയുടെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മനസ്സിലായോ? വീണ്ടും 5:20
യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവച്ചരുത്. അന്യന്മാരുടെ പാപങ്ങൾ ഓഹരിക്കാരനാകെ മരുത്.
പെട്ടെന്ന് പിടിച്ച് പട്ടം കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനസ്സിലായി. അന്യന്റെ പാപങ്ങൾ ലോഹരിക്കാരനാകരുത് എന്നുള്ളതും കൂടി ഓർപ്പിക്കുകയാണ്. അടിസ്ഥാനങ്ങളെല്ലാം ഉണ്ട് നമുക്ക്. അത് പക്ഷേ വിശദാംശങ്ങൾ കിട്ടണമെങ്കിൽ എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൈവെക്കണം, അത് ഇഷ്ടമുള്ള പോലെ ആ ശരി കൈവച്ചേക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ, അതോ അതിന് ക്രമീകരണം സഭയുടെ മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്രയും നാള് തുടർന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്, ആ പട്ടംകുടയുടെ ക്രമീകരണങ്ങൾ, അതിന്റെ മറ്റ് ബുക്കുകൾ അല്ലെങ്കിൽ എഴുതപ്പെട്ട മറ്റ് കൃതികൾ അല്ലെ എഴുതപ്പെടാത്ത കാര്യങ്ങൾ വാമൊഴിയായും വരമൊഴിയായും കിട്ടിയ മറ്റ് കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് വിശുദ്ധ കുർബാന എങ്ങനെ നടത്തണം, പട്ടംകുട എങ്ങനെ നടത്തണം, പാപങ്ങൾ മോചിക്കേണ്ടത് എങ്ങനെയാണ്, അതിന്റെ കുദാശ എങ്ങനെ നടത്തണം, അതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അത് അതിലേക്ക് തന്നെ കാര്യങ്ങൾ വരും. ഞാന് ഇപ്പോ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ഓരോ സഭയുടെയും ഡെവലപ്മെന്റ് നോക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുക, ഈ എപ്പോഴും കുറ്റം പറയുകയല്ല, പക്ഷെ അവരുടെ തെറ്റായ രീതികളെ നമ്മുടെ സഭയിൽ നിന്ന് ധാരാളം പേരൊക്കെ അങ്ങനെ പോയത് കൊണ്ട് റിഫർമേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് പെന്തക്കോസ്റ്റൽ വിഭാഗമാണല്ലോ ശക്തമായത്. അതുകൊണ്ട് എന്റെ എല്ലാ ക്ലാസ്സുകളിലും ഞാൻ അവരെ ഒന്ന് പരാമർശിക്കാതെ പോകാറില്ല എന്നാ എന്റെ വിചാരം. അവരുടെ ഡെവലപ്മെന്റ് ഉണ്ടായി. നേരത്തെ അവർ ഒഴുക്കുവെള്ളത്തിലായിരുന്നു മാമോദിസ നടത്തിക്കൊണ്ടിരുന്നത്. മാമോദിസ എന്ന് അവർ പറയുന്ന സ്നാനം, വിശ്വാസ സ്നാനം എന്ന് പറയുന്ന കാര്യം അവർ നടത്തിക്കൊണ്ടിരുന്നത് ഒഴുക്കുവെള്ളത്തിലായിരുന്നു. ആ ഒഴുക്കുവെള്ളം അഴുക്കുവെള്ളമാണെന്ന് കരുതിയപ്പോ അവർ ഇപ്പൊ നോക്കി ഓരോ സഭകളുടെയും പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെയുള്ള സഭകളുടെ എല്ലാം അടുത്തൊരു പോണ്ടുണ്ട്, അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയേക്കുക അഴുക്കുവെള്ളമല്ല, നല്ല വെള്ളത്തിലായിപ്പോ മുക്കും, നല്ല നീല കളറുള്ള വെള്ളം. അപ്പൊ മാമോദിസ തൊട്ടിയല്ലേ, ഡെവലപ്മെന്റ് അല്ലേ അത്? 100 വർഷം കൊണ്ട് അവർക്ക് അത്രയും മാറ്റം ഉണ്ടായില്ലേ? അപ്പൊ 2000 വർഷം കൊണ്ട് സഭയ്ക്ക് അതിനേക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ മാറ്റം ഉണ്ടായി. അപ്പൊ അങ്ങനെയാ, അത് അതാരും എഴുതി വെച്ചിട്ടല്ല സഭ അവരുടെ പിന്നെ സഭയുടെ അടുത്ത് ഫോട്ടുണ്ടാക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെക്കാത്ത കാര്യം അവർക്ക് ട്രഡീഷണൽ ആയി, മനസ്സിലായോ? ശോശപ്പ ഇപ്പൊ കുരിശുള്ള വെള്ളത്തിന് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി, അതും അവർക്കായി. ഇതിൽ ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്, അതെല്ലാം തെറ്റ്. അവരുടെ ആ ഒരു കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അവർക്ക് പോലും 100 വർഷം കൊണ്ട് പോലും ഈ വലിയ റിഫർമേഷൻ പറയുന്നവർക്കൊക്കെ വീണ്ടും റിഫർമേഷൻ അവരിൽ തന്നെ ഉണ്ടാകുക. എന്തോ ആ റിഫർമേഷൻ, ദേ ആർ കമ്മിങ് ബാക്ക് ടു ദ ട്രഡീഷൻ ഓഫ് ദി ഏർലി ചർച്ച്. ദാറ്റ് ഈസ് റിഫർമേഷൻ അഗൈൻ, റീ റിഫർമേഷൻ എന്ന് പറയട്ടെ ഞാൻ, റീ റിഫർമേഷൻ. അതുണ്ടായിക്കൊണ്ടിരിക്കുക, പഴയതിലേക്ക് തിരിച്ചു പോവുക, ഉറവിലേക്ക് മടങ്ങിപ്പോവുക. അപ്പൊ അതുകൊണ്ട് എഴുതപ്പെട്ടത് മാത്രം മതി എന്ന് പറഞ്ഞാൽ സഭ എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളത്, അതിന് ശ്രേഷ്ഠമായ മറ്റൊരു വാക്യം കൂടെ വായിച്ചാൽ സെക്കൻഡ് തിമത്തി 1:30
എന്നോട് കേട്ട സത്യവചനം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിനും സ്നേഹത്തിനും മാതൃകയാക്കിക്കൊള്ളുക.
മതി. അപ്പൊ എന്നോട് കേട്ട സത്യവചനം, എന്നോട് കേട്ട വാട്ട് യു ഹിയർ ഫ്രം മീ, ഹിയർ ഫ്രം മീ, എന്നിൽ നിന്ന് കേട്ട സത്യവചനം എന്നാ ചെയ്യാൻ മാതൃകയാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. എന്നാ അന്തസത്തെ അതാ, നീ അത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ കേട്ട കാര്യം പ്രാക്ടീസ് ചെയ്യണം. ദാറ്റ് ഇസ് ട്രഡീഷൻ, ദാറ്റ് ഇസ് ട്രഡീഷൻ. അതാണ് വാമൊഴി പാരമ്പര്യം. ഓറൽ ട്രഡീഷൻ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഓറൽ ട്രഡീഷൻ വീണ്ടും സെക്കൻഡ് തെസലോനിയൻസ് ചാപ്റ്റർ നമ്പർ 3:4 രണ്ട് തെസലോനിക്കർ 3:4 സെക്കൻഡ് തെസലോനിയൻസ് ചാപ്റ്റർ നമ്പർ 3:4
നാം കഷ്ട അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ മുമ്പ് കൂട്ടി പറഞ്ഞിട്ടുമുണ്ട്.
സെക്കൻഡ് തെസലോനിയൻ 2:4
ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെ കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു.
മതി. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത്, ഞങ്ങൾ എഴുതി തന്നതെന്നല്ല, ഞങ്ങൾ ആജ്ഞാപിക്കുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും, യു വിൽ പ്രാക്ടീസ് ഇറ്റ്, അല്ലെങ്കിൽ യു മസ്റ്റ് പ്രാക്ടീസ് ഇറ്റ്. അത് കൃത്യമായിട്ടല്ലേ ഞങ്ങൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതല്ലേ. വീണ്ടും വായിച്ച് സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 15, രണ്ട് തെസ്സലോനിക്കർ 2:15 തൊട്ട് മേലെ കിടപ്പുണ്ട്, 2:15.
ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളി.
ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ പഠിക്കുന്ന വിഷയത്തിൽ വളരെ വളരെ രണ്ട് കാര്യം വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കുന്ന ഒരു വാക്യം. അതുകൊണ്ട് ഈ വാക്യം ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കേട്ടോ രൂപേ, എങ്ങനെയാലും ഈ ഒരു വാക്യം പരീക്ഷയ്ക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ പേ പിടിച്ചോ, പരീക്ഷയ്ക്ക് എങ്ങനെയാലും ഇതൊന്ന് ഉൾക്കൊള്ളിക്കണം.
രണ്ട് പ്രശ്നം
ഒന്നോ രണ്ടോ മാർക്ക് കൊടുത്താലും കുഴപ്പമില്ല, എല്ലാവർക്കും അത് ഫ്രീ ആയിട്ട് കിട്ടും. 2 തെസ്സലോനിക്കർ 2:15. സെക്കൻഡ് തെസ്സലോനിയൻ ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 15. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് നിങ്ങൾ ഒഴുകിപ്പോകരുത്, അവിടെ ഉറച്ചു നിൽക്കണോന്ന് പറയുക. എങ്ങനെ ഉറച്ചു നിൽക്കേണ്ടത്? ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ എന്നുള്ള വാക്യം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഗ്രീക്ക് വാക്ക് പാരഡോസിസ് എന്നുള്ള വാക്കാണ്. സത്യത്തിൽ നിങ്ങൾ ഇംഗ്ലീഷ് വേർഷൻ നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷൻ എന്ന് തന്നെ എഴുതി വെച്ചേക്കുന്നത്, ട്രഡീഷൻ എനിക്ക് തോന്നുന്നു സ്റ്റഡി ബൈബിളിൽ ട്രഡീഷൻ എന്ന് തന്നെ എഴുതിയിരിക്കുന്നത്, ട്രഡീഷൻ. അപ്പൊ ആ പാരഡോസിസ് എന്നുള്ള വാക്ക ഇവിടെ മലയാളം എഴുതിയപ്പോൾ അത് പ്രമാണമാക്കി പോട്ടെ, അതിനകത്ത് ഞാൻ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തു എന്നൊന്നും വീണ്ടും അങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നില്ല, പക്ഷെ അത് പ്രമാണമായിപ്പോയി. സത്യത്തിൽ അത് പാരമ്പര്യമാണ്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ, വാക്കെന്ന് പറയുന്ന ഓറൽ ട്രഡീഷൻ, ലേഖനത്താലോ, റിട്ടേൺ ട്രഡീഷൻ. അപ്പോ നമ്മുടെ ഓറൽ ട്രഡീഷൻ ആൻഡ് റിട്ടേൺ ട്രഡീഷൻ അത് വളരെ കൃത്യമാണ്, അത് രണ്ടും ആചരിക്കണമെന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ക്ലാസ്സൊക്കെ എടുക്കുന്നതിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കീ ടെക്സ്റ്റ് എന്ന് തന്നെ പറയാം. അത് സെക്കൻഡ് തെസ്സലോനിയൻസിന്റെ കീ ടെക്സ്റ്റുമാണ്, നമ്മുടെ ഈ ടീമിന്റെ കീ ടെക്സ്റ്റുമാണ് ഇത്. വാക്കും ലേഖനവും രണ്ടും വേണം, അതുകൊണ്ട് എഴുതപ്പെട്ടത് മാത്രം മതിയെന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ട കാര്യങ്ങൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സഭ വേദപുസ്തകത്തിൽ നിന്നും രൂപം കൊണ്ടതല്ല, വേദപുസ്തകം സഭയിൽ രൂപം പ്രാപിച്ചിട്ടുള്ളതാണ്. ചർച്ച് ഈസ് നോട്ട് ഫ്രം ബൈബിൾ, ബട്ട് ബൈബിൾ ഈസ് ഫ്രം ചർച്ച്. അതാണ് അതിന്റെ ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും പറയുന്നു, ബൈബിൾ ഈസ് the written tradition and tradition is the unwritten bible. അത് ഓർത്തിരുന്നോളൂ. സഭ വിശ്വാസം പഠിച്ചത് വേദപുസ്തകത്തിൽ നിന്നും അല്ല, സഭയെ നടത്തുന്നത് വേദപുസ്തകമല്ല, സഭയെ നടത്തുന്ന ആരാ? സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 14 വേഴ്സ് നമ്പർ 26. സഭയെ നടത്തുന്ന ആരാ? ഞാൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും, അവൻ വരുമ്പോഴോ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. പരിശുദ്ധാത്മാവ്, ഞാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും, പാർക്കലീത്ത റൂഹ. ആ പരിശുദ്ധാത്മാവാണ് സഭയെ നടത്തുക. ആ അങ്ങനെ പരിശുദ്ധാത്മാവ് നടത്തിയപ്പോ ആ സഭയിൽ നിന്ന് രൂപം പ്രാപിച്ചു വന്ന ഒരു കാര്യമാണ് വേദപുസ്തകം എന്ന് നമ്മൾ പറയുന്ന പുസ്തകം. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തിരിക്കണം. പിന്നീട് മറ്റൊന്ന്, വേദപുസ്തകം സഭയെ സംബന്ധിച്ചത് എഴുതപ്പെട്ട പാരെ ഹീബ്രൂസ് ചാപ്റ്റർ നമ്പർ 2 വേഴ്സ് നമ്പർ 1 onwards ഒന്ന് വായിച്ച്, എബ്രായർ 2:1 ഒന്നു മുതലുള്ള വാക്യം വായിച്ച്.
അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു.
ഒന്ന് ഇന്റർഫിയർ ചെയ്യുക, വായിക്കണം, ബാക്കിയും വായിക്കണം, ഒന്ന് ഇന്റർഫിയർ ചെയ്യുക. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന്, ഇന്ന് നമുക്ക് ഈ പറയുന്നതിന്റെ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ വിശ്വാസം പഠിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണിത്. നമ്മൾ ഈ ഒഴുകിപ്പോക്ക് കൂടുതലാണ്, ഒഴുകിപ്പോകും. ഞായറാഴ്ച നമ്മുടെ വള്ളി വരും, ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ ഇങ്ങനെ ഒഴുകി നടക്കുക. എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒഴുകി നടക്കുക. അത് നമ്മുടെ ഒരു രീതിയാണ്. അത് ഒഴിവാക്കാനായിട്ട് ഇത് ഉറച്ചു നിൽക്കാൻ, മുമ്പ് പറഞ്ഞില്ല, ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ മിക്കുന്നിടത്ത് നിന്ന് ദൈവത്തെ കാണാൻ ശ്രമിക്കണം. അതാണ് ഇപ്പൊ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാൻ മേലെന്ന് പറഞ്ഞ പോലെ ഇന്നെല്ലാരും ബാക്കി, ഇന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാന് വളരെ വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു സജിത്ത് കണ്ണൂർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹവും ഈ ഓർത്തഡോക്സിയിലേക്ക്, ഇപ്പം സിബു PDKL എന്ന് പറയുന്ന സഹോദരന്റെ കൂട്ടത്തിൽ ഈ ഓർത്തഡോക്സ് ട്രഡീഷനിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഞാൻ ക്ലാസ് 2005 ഞാൻ പാസ്ഔട്ടാണ്. ആ സമയത്ത് ഞങ്ങളോട് അന്നത്തെ ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട കെ എം ജോർജും പറഞ്ഞു, പോലെയുള്ള ഇടങ്ങളിൽ ഓർത്തഡോക്സിയിലേക്ക് ആളുകൾ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു. അന്ന് ഞങ്ങൾ ഓർത്തഡോക്സ് എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന നമ്മുടെ ഓർത്തഡോക്സിയെ ഇങ്ങനെ ഒന്ന് അത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാം, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം എന്നുള്ള അച്ഛൻ പറഞ്ഞൊരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. അപ്പൊ ഇതിലേക്ക് മനുഷ്യൻ മുഴുവൻ നിങ്ങൾ നോക്കൂ, ഏത് പിന്നെ മർദ്ദോമസഭയാണെങ്കിലും മർദ്ദോമസഭയിൽ നിന്നുള്ള സഹോദരിമാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ തെറ്റ് അങ്ങനെ കുറ്റപ്പെടുത്തി ഞാൻ പറയുമല്ല, അതായത് ഇവരെല്ലാവരും നോയമ്പ് നോക്കാൻ തുടങ്ങി, കറുത്തുപ്പായ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാനത് കുറ്റപ്പെടുത്തി പറയുമല്ല, കേട്ടോ, വളരെ പോസിറ്റീവായിട്ട് ഞാൻ പറയുക. അപ്പൊ ഏത് ഇതിലേക്ക് പോയ ആൾക്കാരും ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലിസം എന്നുള്ള അർത്ഥത്തിലും അല്ല ഞാൻ ഈ പറയുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. ഇതിനകത്ത് കുഴപ്പമുണ്ട്, പ്രശ്നമുണ്ട്, കുഴുക്കുത്തുകളുണ്ട്, അതെല്ലാം തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ ആശയങ്ങൾ ആദ്യം മുതലേ ക്ലിയറാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് മുഴുവൻ വേദപുസ്തകത്തിലെ അടിസ്ഥാനമുള്ള സഭയാണ്. പക്ഷെ വേദപുസ്തകം മാത്രമല്ല, വാമൊഴിയും വരമൊഴിയും എല്ലാം കൊണ്ട് ഇതിലേക്ക് ആൾക്കാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് എങ്ങും ഓടേണ്ട കാര്യമില്ല. ഇതിനകത്ത് സത്യം സത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്നാൽ മതി. അതാ നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുക്കുന്നതിന്റെ ഉദ്ദേശം. മറ്റുദാഹരണങ്ങളൊക്കെ പറയുന്നത് നിങ്ങളെങ്ങനെയുള്ള കൾട്ടുകളിലേക്കും കൂട്ടായ്മകളിലേക്കും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ വഴുതി പോകുന്നുവെങ്കിൽ, ഒരു അല്പനേരത്തെ ആത്മീയ സന്തോഷത്തിന് വേണ്ടി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ, അതിനേക്കാൾ ഉപരി ഇത് ഓർത്തഡോക്സീസ് നമ്മുടെ നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് ലൈഫ് സ്റ്റൈൽ എന്നുള്ളതിന് മാത്രമല്ല, അത് ഒരു 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 ലൈഫ് സ്റ്റൈൽ എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ നേച്ചറിന്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഹാബിറ്റ്, സകലതും നമ്മൾ ഓർത്തഡോക്സ്. നമ്മൾ മുഴുവൻ നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്താ സംസാരം, പ്രവർത്തനം എല്ലാം അതാണ് യഥാർത്ഥ സത്യവിശ്വാസം. അതിലേക്കാണ് അനേകർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒഴുകിപ്പോകരുത്. കേട്ടോ, അധികം ശ്രദ്ധയോടെ കരുതി കേൾക്കുന്നുമുണ്ട്, ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇവിടെ വചനം പറയുന്നത് അധികം ശ്രദ്ധയോടെ, ഒത്തിരി ശ്രദ്ധ വേണം കേട്ടോ, അതാ പറയുന്നത്. അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളാൻ ആവശ്യമാകും. ബാക്കി വായിച്ചോട്ടെ. ദൂതന്മാർ
മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണത്തിന് ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിയതും സാക്ഷ്യം നിന്ന് ചേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും?
ണ്ടോ, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, ദ സാൽവേഷൻ. നോക്കൂ, ഈ ഓറൽ ട്രഡീഷന്റെ കാര്യം ഞാൻ പറയുന്നതിനെ ഉറപ്പിക്കാനായിട്ട് ഞാൻ ഈ റിട്ടേൺ ട്രഡീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓറൽ ട്രഡീഷനെ ഉറപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ റിട്ടേൺ ട്രഡീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമാണ്. കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ കേട്ടവരെ ആ കേട്ട് കേൾവി, ആ കേട്ട കാര്യമാണ് ഇവരോട് പറയുന്നത്. നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ മറ്റുള്ളവര് കാണിച്ച മോഡൽസ്, അതാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. വചനത്തിലെന്തിയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം എപ്പോഴും ട്രഡീഷൻ എന്ന ഒറ്റ വാക്കാണ്, ഒരു ഓറഞ്ച് ആണ്. അത് ഒലി പൊളിച്ചു കഴിഞ്ഞാൽ ആ ധാരാളം അല്ലികൾ കാണും. അങ്ങനെ ഒരല്ലിയാണ് വേദപുസ്തകം, മറ്റ് അല്ലികളാണ് ഞാൻ ഈ പറയുന്ന ഓറൽ ട്രഡീഷൻ. അതിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ ജീവിത ശൈലികളെ, സഭയുടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം അതിന്റെ ഓരോ ഓരോ അല്ലികളാണെന്ന് തിരിച്ചറിയുമ്പോൾ പ്രശ്നം പരിഹരിക്കപ്പെടും. അതുകൊണ്ട് വേദപുസ്തകത്തിന് കൊടുക്കേണ്ടതായ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം നിങ്ങളത് അത് ഓർത്തോളണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതും കൂടി ഞാനൊന്ന് പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെ എല്ലാം എഴുതപ്പെടാത്ത കാര്യങ്ങൾ നമുക്കുണ്ട്. എല്ലാം എഴുതപ്പെട്ട് വെച്ചിട്ടില്ല. എഴുതപ്പെടാത്ത വിശ്വാസം എന്ന് പറയുന്നത് കേട്ടതും കണ്ടതും അനേക ഉപദേശങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അതെല്ലാമാണ് എഴുതപ്പെടാത്ത വിശ്വാസം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എഴുതപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 20 വേഴ്സ് നമ്പർ 30 എന്നിട്ട് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20:30
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും
എഴുതിയതല്ലാതെ മറ്റനേക അടയാളങ്ങൾ എഴുതാൻ കാണി. 21:25 ഇവിടെ വായിച്ചു. 21:25
മറ്റു പലതും ഉണ്ട്, അത് ഓരോന്നായി എഴുതിയാൽ
അപ്പൊ എല്ലാം കൂടെ എഴുതാൻ പറ്റത്തില്ല. എഴുതെല്ലാം കൂടെ എഴുതി വെക്കാനായിട്ട് പറ്റത്തില്ല. ഹീബ്രൂസ് 13:22, എബ്രായർ 13:22,
സഹോദരന്മാരെ ഈ പ്രബോധന വാക്യം പുറത്തുകൊള്ളുവിൻ എന്ന് അപേക്ഷിക്കുന്നു. ചുരുക്കമായിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത്,
വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുഖാമുഖം ഇച്ചിരി എഴുതിയിട്ടുള്ളൂ, ശകലം എഴുതിയിട്ടുള്ളൂ. അതായി പറഞ്ഞു ഫസ്റ്റ് ടീച്ചർ 5:12
നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്ന ദൈവത്തിന്റെ സത്യകൃപയിൽ ആകുന്നു എന്ന് സാക്ഷീകരിക്കും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ് സഹോദരനെ നിരൂപിക്കുന്ന സുലാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു.
ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു, ഇച്ചിരി എഴുതിയിട്ടുള്ളൂ, എഴുതിയിട്ടൊക്കെ ഇച്ചിരി ഉള്ളൂ. ചുരുക്കത്തിലാ ഈ ചുരുക്കത്തിൽ നമ്മളെ രണ്ട് വാക്ക് എടുക്കാനായിട്ടായി രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ എഴുതപ്പെട്ട കാര്യങ്ങൾ ശകലിച്ചൊക്കെ എഴുതിയിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും സഭയിൽ ആണ് നമ്മൾ ജീവിക്കേണ്ടത്. പിന്നീട് ഉരുത്തിരിഞ്ഞു വന്ന വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സഭാ ജീവിതം നയിക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനമാണ് നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ എല്ലാം കാരണം അന്തസ്സത്ത. അതുകൊണ്ട് എഴുതിയതെല്ലാം ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു പിതാക്കന്മാരുടെ അത് ഓരോ പുസ്തകങ്ങളായിട്ട് തന്നെ എടുത്ത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ എഴുതുവാനുള്ള പ്രയാസം മൂലം അവർ മുഖാമുഖം സംസാരിക്കുന്നുണ്ട്. 2 John 12 2 John ലേഖനം 2 John 12 ഒരു അധ്യായമല്ല ഉള്ളു. 2 John 12 2 John 12:12 വാക്യം
ഉണ്ട്, മഷികൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിക്കാൻ ആശിക്കുന്നു.
മുഖാമുഖമായിട്ട് സംസാരിക്കാനായിട്ട് ആശിക്കുന്നു, കണ്ടോ, മുഖാമുഖം എല്ലാം കൂടെ എഴുതാൻ മനസ്സില്ല. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ എഴുതാൻ മനസ്സില്ല, അല്ലെ സാധിക്കത്തില്ല, മുഖാമുഖം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറയുക. വീണ്ടും അടുത്ത ലേഖനത്തിലും വായിച്ചാട്ടെ, 3 John എഴുതിയ 3 ലേഖനം 13:13
എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും മഷിയും തൂവലും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗത്തിൽ നിന്നെ കാണാൻ ആശിക്കുന്നു, അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം.
മുഖാമുഖം പറയുന്നത് വീട്ടിൽ വീണ്ടും പറയുന്നത് നമ്മളെ കൊച്ചുവർത്താനം പറയാനായിട്ടല്ലല്ലോ വരുന്നത്. സഭയിൽ നടക്കേണ്ട കാര്യങ്ങൾ മുഖാമുഖം വന്ന് അറിയിക്കാം. അതായത് വചനങ്ങളിലൂടെ എല്ലാം എഴുതപ്പെട്ടതിൽ നിന്ന് നമ്മൾ കണ്ടു, എഴുതപ്പെടാത്ത ധാരാളം കാര്യങ്ങൾ പറയാനായിട്ടാണ് വരുന്നതെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വാമൊഴിയായിട്ട് നമ്മളെ ഏൽപ്പിച്ച വിശ്വാസം എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ പാരമ്പര്യത്തിൽ നിന്നുള്ളവയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ വാക്യങ്ങളൊക്കെ കൂട്ടിവെച്ചാൽ വാമൊഴിയുണ്ട്, വരമൊഴിയുണ്ട്, മുഖാമുഖമായി തന്നതുണ്ട്, കേട്ട കാര്യങ്ങളുണ്ട്, എഴുതി തന്ന കാര്യങ്ങൾ മറ്റനേക കാര്യങ്ങളുണ്ട്. അത് ഒന്നുകൂടെ വായിച്ചോട്ടെ, ഒരു വാക്യം കൂടെ വായിച്ചു. ഫിലിപ്പിയ ലേഖനം 4:9
എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുകയും എന്നാൽ സമാധാനത്തിന്റെ നിങ്ങളോട് കൂടെ
കണ്ടോ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് എന്നാ ചെയ്യാനാ, പ്രവർത്തിക്കാനാ പറഞ്ഞേക്കുന്നത്. അതാ സഭാ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിനെ അനുകരിക്കാനും പറയുന്നുണ്ടല്ലോ. 3:17 പറയുന്നുണ്ട്, ഫിലിപ്പിയർ തന്നെ 3:17
സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിച്ചു ഞങ്ങൾ നിങ്ങൾ കാണിക്കുന്ന മാതൃക പ്രകാരം നടക്കുന്നവരെയും.
അതാ അപ്പൊ അവരെ അവരെ മോഡലാക്കണം, കാണുന്നവര് നിങ്ങൾ കാണുന്നവര് മാതൃകപ്രകാരം ജീവിക്കുന്നവര് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇതെല്ലാം മാതൃകയാക്കണമെന്നുള്ളത് വളരെ കൃത്യമായി തിരുവചനം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രേഷ്ഠമായ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട ആശയം. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഭാഗം തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അതായത് സഭ എന്ന് പറയുമ്പോൾ സഭയിലെ ഒരു പാരമ്പര്യമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. വേദപുസ്തകം മാത്രം കൊണ്ട് സഭയാണ് ആദ്യം, വേദപുസ്തകം അല്ല. അതുകൊണ്ട് വേദപുസ്തകം മാത്രം കൊണ്ട് സഭാജീവിതം നയിക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ധാരാളം സംബന്ധമായ അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. മറ്റനെ ഓരോ വിഷയങ്ങളും എടുത്താൽ വേദപുസ്തകം എഴുതപ്പെട്ടതിന്റെ പരിമിതികൾ നമുക്ക് കാണേണ്ടതായിട്ട് വരും. എന്നാൽ ഇനി ഒരു പ്രധാനപ്പെട്ട ആശയം കൂടി പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കും. അതെ, ഇന്ന് കുറച്ച് ഭാഗം തീർക്കാം, ഒരു ക്ലാസ്സും കൂടെ കൊണ്ടിട്ട് നമ്മുടെ നമ്മുടെ ഈ ക്ലാസ്സുകളെല്ലാം അവസാനിക്കും. ഇന്ന് നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ, വിശുദ്ധ വേദപുസ്തകം എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു, പഴയ നിയമം എങ്ങനെ ഫോർമേഷൻ നടന്നു, പുതിയ നിയമം എങ്ങനെ ഫോർമേഷൻ നടന്നു, ഇതിന് ഉൾപ്പെടാത്ത പുസ്തകങ്ങള്, പിന്നെ ധാരാളം ചരിത്രങ്ങള്, ഇത് ഓരോന്നും ഡെവലപ്പ് ചെയ്തു വന്ന കാര്യങ്ങള്, അതിനുവേണ്ടി അത്യധ്വാനം ചെയ്തവരുടെ കാര്യങ്ങള്, അവരെല്ലാം, പിന്നെ ട്രാൻസ്ലേഷൻസ്, മലയാളത്തിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയ കാര്യങ്ങള്, റിഫർമേഷന് ആ സമയത്താണ്, അതെല്ലാം നന്ദിയോടെ നമ്മൾ ഓർത്തു. എന്നാൽ അത് മാത്രം കൊണ്ട് കാര്യം നടക്കത്തില്ല എന്നുള്ളതാണ് ഈ അവസാന രണ്ടു മൂന്ന് ക്ലാസ്സുകളിൽ കണ്ടത്. സഭാജീവിതം എന്ന് പറയുന്നത് അതും നമുക്കുള്ളതാണ്, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളത്, വാമൊഴിയും വരമൊഴിയും നമുക്ക് ആവശ്യമുണ്ട്. കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം, മോഡലാക്കണം, അതെല്ലാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ തന്നെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദിവസത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ സഭയിൽ കാണുമ്പോൾ എന്തുകൊണ്ട് അത് അംഗീകരിക്കണം എന്ന് ചോദിച്ചാൽ ദാറ്റ്സ് വൈ എന്നുള്ളതിന്റെ ഉത്തരമാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഈ വാക്യങ്ങളെല്ലാം. അത് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീണ്ടും നമ്മുടെ സഭാജീവിതത്തിലെ ആരാധനയിൽ വേദപുസ്തകത്തിന് അതുല്യമായ സ്ഥാനമാണുള്ളത്. വീണ്ടും വേദപുസ്തകത്തെ നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം അതിന്റെ കുറവുകൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ കയ്യിൽ കിട്ടാത്തതിന്റെ കുറവുകൾ, കിട്ടിയതിന്റെ തന്നെ ചില പരിമിതികൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതിന്റെ ശ്രേഷ്ഠത വീണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് അവസാനി വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആരാധനയിൽ, ലിറ്റർജിയിൽ വേദപുസ്തകത്തിന്റെ സ്ഥാനം എന്നുള്ളതാണ് ഇപ്പോൾ അവസാനം നമ്മൾ കാണുന്നത്. ഹോളി ബൈബിൾ ഓർ സ്ക്രിപ്ചുവൽ ഇൻ അവർ ലിറ്റർജി എന്നുള്ളൊരു സെറ്റിംഗിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. ധാരാളം കാര്യങ്ങളുണ്ട്, നമ്മുടെ ഏത് ആരാധന എടുത്താലും മസമൂറുകൾ ധാരാളം, സങ്കീർത്തന മസമൂറുകൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ്, ഗാംസാണ്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാമല്ലോ. എങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് നമ്മുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വാക്യങ്ങൾ നമ്മൾ ഒന്ന് കാണുകയും വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കൂദാശയുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്യങ്ങളാണെന്ന് കാണുന്നത് ധാരാളം ഇന്നിപ്പം ലഭ്യമാണ്. എങ്കിലും നമ്മൾ പഠിക്കുന്നത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊന്ന് കാണുകയാണ്. നമുക്ക് വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്നുള്ള ഗീതത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്നുള്ള ഗീതം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ അടുത്ത ഹെഡിങ്ങിലേക്ക് കയറുന്നു. ദിസ് ഹെഡിങ് ഈസ് സ്ക്രിപ്ചർ, ഹോളി സ്ക്രിപ്ചേഴ്സ് ഇൻ അവർ ലിറ്റർജി, ആരാധനയിൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് പോവുകയാണ്. വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്നുള്ളത് എങ്ങനെ, എന്തുകൊണ്ടാണ് നമ്മൾ ആ പാട്ട് എഴുതി പിടിപ്പിച്ചേക്കുന്നത് എന്നുള്ളതാണ്. യോഹന്നാൻ 8:12-13 വാക്യങ്ങളാണ് അടിസ്ഥാനം. വായിച്ചാട്ടെ.
യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ ആയിരിക്കും ചിന്തകൾ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുന്നു എന്ന് പറഞ്ഞു.
By thy light we see the light, Jesus full of light. അപ്പൊ വെളിവ് നിറഞ്ഞ, പ്രകാശം നിറഞ്ഞിരിക്കുന്നതായ ക്രിസ്തുവെ നിന്നാൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. അത് യോഹന്നാൻ 8:12-13 വാക്യങ്ങളാണ്. പിന്നീട് അത് നമ്മളെ കുക്കിലിയോ നമ്മൾ കണ്ടതാണെങ്കിലും പെട്ടെന്നൊന്ന് വായിച്ചു പോകാം മനസ്സിലാക്കാനായിട്ട്. ഞാൻ പറയുന്ന ഇതെല്ലാം വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ ആരാധനകൾ, അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കുമെന്നും വേണ്ടെന്ന് പറയാനായിട്ടാണ് ഈ വാക്യങ്ങളെല്ലാം എടുത്തു പറയുന്നത്. ഒന്നാമത്തെ കുക്കിലിയോൻ നമുക്കറിയാം, ദേവിമാതാവിനോടുള്ള കുക്കിലിയോൻ, നിന്നാൾ സ്തുതിയോട് രാജമകൾ എന്നുള്ള ഗീതം വായിച്ചാട്ടെ. സാംസ് 45:9-11, സങ്കീർത്തനം 45-ാം സങ്കീർത്തനം 9 മുതലുള്ള വാക്യങ്ങളിൽ.
നിന്റെ സ്ത്രീരക്ഷങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലത്ത് ഭാഗത്തെ രാജ്ഞി ഓഫീർ സംഘം അണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, നോക്കുക, ചെവിച്ചയച്ചയ, സ്വജനത്തെയും നിന്റെ ഗൃഹവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനെന്നു നീ അവനെ നമസ്കരിച്ചിരിക്കുക.
അപ്പോൾ നിന്നാൾ സ്തുതിയോട് രാജമകൾ, ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ, നിൻവലമായി രാജഭാമിനിയും എന്ന് പാടുന്നത് ഈ സങ്കീർത്തനമാണ്. അത് മാതാവിനെ നമ്മള് മധ്യസ്ഥത അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ ആ ഇരുവനാണ് ചൊല്ലുന്നത്. അത് സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനമാണ്. വീണ്ടും സെയിൻസിന്റേത് സാംസ് 92:12-14 ആണ്. സാംസ് 92.
നീതിമാൻ തന്നെ പോലെ തഴയ്ക്കും, ലെബാനോന്റെ ദേവദാരു പോലെ വളരും,
വളരും അവൻ ലെബനോൻ കാരകിൽ പോൽ എന്നുള്ളത് പതിനാലാം വാക്യം വായിച്ചേ കുട്ടി.
വാർദ്ധക്യത്തിലും അവൻ ഫലം കായ്ച്ചു കൊണ്ടിരിക്കും, അവൻ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും.
വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ ഹാലേലുയ്യ, വർദ്ധിക്കും അവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോർ. കണ്ടോ, ഇതൊക്കെ അടിസ്ഥാനമാണ് ഇതെല്ലാം. ഇനിയും ചാർത്ത് മീഡിയ വാങ്ങിപ്പോയ വൈദികരെ ഓർത്തുകൊണ്ട് നമ്മള് ശുശ്രൂഷ നടത്തുമ്പോൾ സാംസ് 132:9-10 സാംസ് 132:9
നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിക്കുകയും ചെയ്യട്ടെ. നിന്റെ ദാസനായ നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയല്ലേ.
അതെ, ചാർത്ത് നീതിയ നിന്ന ആചാര്യന്മാരും അഹിമയ നിന്നായവാന്മാരും ഹാലേലുയ്യ എന്നുള്ളത് നമ്മൾ ചൊല്ലുന്നത് ഇവിടെ എന്ന്, അതാണ് നിന്റെ അഭിഷിക്തനായ ദാവീദിനെ പ്രതി നിന്റെ അഭിഷിക്തന്റെ മുഖം തിരിപ്പിച്ചു നിന്റെ മുഖം തിരിച്ചു കളയരുതേ എന്ന് നമ്മൾ ചൊല്ലുന്നത് ഈ സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ശ്ലീബായുടെ കുക്കിലിയൻ നമ്മൾ വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ എന്നുള്ളത് ചൊല്ലുന്നു സാംസ് 44:5-7 44-ാം സങ്കീർത്തനം 5-ാം വാക്യം.
നിന്നാൽ ഞങ്ങൾ വൈരികളെ തല്ലി തള്ളിയിടും, ഞങ്ങളോട് എതിർക്കുന്നവയെ നിന്റെ നാമത്താൽ ചവിട്ടിക്കളയും.
ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹല്ലേലൂയ, ദ്വേഷികളെ മെതിച്ചിടും നിൻ നാമത്തിൽ. 7-ാം വാക്യം വായിച്ചു.
നീ എത്ര ഞങ്ങളെ വൈദികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചിരിക്കുന്നു.
വൈരികളിൽ നിന്നും കാത്തങ്ങളെ നീ ഹാലേലുയ്യ, ശത്രുക്കളെ ലേജിപ്പിച്ചു പാറിക്കുമോർ. കണ്ടോ, ഇത്രയും മനോഹരമായിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്, അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഇനി വാങ്ങിപ്പോയവരുടെ കുക്കിലിയൻ സാംസ് 103:13-15 103-ാം സങ്കീർത്തനം 13-15 വാക്യങ്ങൾ.
ഭക്തനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു.
മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ
പുല്ലിന് തുല്യം നരണ നാളുകളോ. ഹല്ലേലൂയ, പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. ഉണ്ടോ, ഒഴിവ് ഭംഗിയായിട്ട് എഴുതി വെച്ചേക്കുന്നേ. ഇനിയും നമുക്ക് അടുത്ത പാട്ട് നോക്കാം. പൂവിലശേഷം, പൂവിലശേഷം 10:28 28-ാം അധ്യായം 16 മുതൽ 16 onwards സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 28:16-onwards
എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. യേശു അടുത്തി എന്ന്, സ്വപ്പത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു.
Were chosen and sent out to preach the good news by Christ our God to all nations and to the ends of the earth. They proclaimed the kingdom of heaven and announced, blessed are the faithful who will adhesham. ദൈവത്താൽ പ്രേരിത സ്ലീഹന്മാർ പോയി. ഇവിടെ ജാതികളുടെ ഇടയിൽ, ഇത്രയും നാളെ ജാതികളുടെ അരികിൽ പോകരുത്, സമിതിക്കാരുടെ പട്ടണത്തിൽ കിടക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സ്വർഗാരോഹണത്തിന് ശേഷം ജാതികളുടെ അരികിലേക്ക് ഓടുക. ഭൂതല സീമയാതോളം, ഭൂമിയുടെ അതിരി മുഴുവൻ. നല്ല എവൻഗേലിയൻ ആരാ 12 അപ്പോസ്തലന്മാർ പോയത്? ഇപ്പൊ ഈ ദിവസം നമ്മളിങ്ങനെ ഓരോരുത്തരെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. 12 അപ്പോസ്തലന്മാർ പലയിടങ്ങളിലേക്ക് പോയി. നല്ല എവൻഗേലിയൻ, ഗുഡ് ന്യൂസ്, അത് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അത് കൈക്കൊള്ളുവർക്കൊക്കെ എഴും എന്താ കിട്ടുന്നേ, വലിയ ഭാഗ്യം. എന്താണ് ഇതെന്ന് അറിയിച്ചു, സ്വർഗമഹാരാജ്യം അവർക്കാണ്, കിങ്ഡം ഓഫ് ഹെവൻ എന്നുള്ളത് അനൗൺസ് ചെയ്തു. അതാണ് ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് പൗലോസ് ലീഹ, ഗലേഷ്യൻസ് ചാപ്റ്റർ നമ്പർ 1:8 ഗലാത്യലേഖനം 1:8
എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ചതിക്കപ്പെട്ടത്.
പൗലുസ്ലീഹ ധന്യൻ ചൊൽ കേട്ട് ധന്യനായ പൗലുസ്ലീഹ പറയുന്ന ഞാൻ ഇപ്രകാരം കേട്ടു, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം, സഭയുടെ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാലിൽ മുളച്ച് പരക്കുന്നു, ദൈവത്തിന് ഉപദേശം തൊട്ടവസാനിപ്പിക്കുക. തൊട്ടവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബിഗിൻ ആൻഡ് എൻഡ് എന്നുള്ളതാണ് കേട്ടോ. ഐ ഹാവ് ഹേർഡ് ഫോർ ദ ബ്ലസ്ഡ് അപ്പോസ്റ്റൽസ് സേ ഇഫ് എനി മാൻ ഓർ ഏഞ്ചൽ ടീച്ചേഴ്സ് എ ഗോസ്പൽ ടു യു അദർ ദാൻ വാട്ട് വി ഹാവ് പ്രീച്ച്ഡ് they can be cut off from the church. Behold, how perverse doctrines are springing forth from all sides. Blessed is he who begins and ends in the Lord's teachings. ഇത് ലതോസ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നു. അടുത്തത് യജമാനൻ വരും അന്നേരത്ത്, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ നമ്പർ 12 വേഴ്സ് നമ്പർ 37, ലൂക്കോസ് 12:37. നിങ്ങളെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്, എന്നാലും നമ്മൾ കുറച്ച് കുറച്ചൊക്കെ ഒന്ന് കണ്ടുപോകുന്നു എന്നുള്ളതേ ഉള്ളൂ. എല്ലാം കൂടെ കാണാൻ പോയി കഴിഞ്ഞാൽ വർഷങ്ങൾ വേണ്ടി വരും നോക്കാൻ.
യജമാനൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ.
അവൻ മതി ആരെ കിട്ടി ഈ പാട്ട് മുഴുവൻ ബ്ലസ്ഡ് ആർ ദ ഗുഡ് സെർവൻസ് ഹും വെൻ ദെയർ ലോർഡ് കംസ് ഹി ഫൈൻഡ്സ് വാച്ച്ഫുൾ ആൻഡ് വർക്കിംഗ് ഇൻ ഹിസ് ഗ്രേറ്റ് വിനിയാർഡ് ഗോഡിങ് ഹിംസെൽഫ് He will serve all those who have worked from morning till evening. എന്ന് പറയുന്ന ഗീതം അത് ദിവസാടിസ്ഥാനത്തിൽ തന്നെയുള്ളതാണ്. എപ്പോഴും നമ്മൾ ഓർത്തിരുന്നോണം യജമാനൻ വരുമെന്ന്, നമ്മൾ ജാഗ്രതയുള്ളവരായിട്ടിരിക്കണമെന്നുള്ളത് ഓർപ്പിക്കുന്നത് ലൂക്കോസ് 12:37 നിന്നാണ്. ഇനി മറ്റേ ചില വാക്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. രാജ്യത്തിൻ വാതിൽ ചെറിയതു മാമാർഗം, സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 7 വേഴ്സ് നമ്പർ 13 and 14. വീതി കുറഞ്ഞതുമാണഹ വഴിഗമനം കാംക്ഷിപ്പോന് അത്യുത്സാഹം അവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭ വഴിക്കു വശംവദനായി സ്വന്തം ആത്മത്തെ സ്വയമേ നിഹനിക്കും. അതാണ് സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ.
ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പേ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ ഭീതിയുള്ള വഴിയോ? ഭീതിയുള്ള നാശത്തിലേക്ക് പോകുന്ന വാതിൽ ഭീതിയുള്ളവയെ വഴി വിച്ചാലോ അതിൽ കൂടി കടക്കുന്നവർ അനേകരമാവുന്നു.
വാതിൽ ചെറിയതുമാർഗം വീതി കുറഞ്ഞതുമാണ് വഴി. അതിലേക്ക് കയറണമെങ്കിലേ ഭയങ്കര ഉത്സാഹം വേണം, ഭയങ്കര ഉത്സാഹിച്ചിരിക്കണം. അപ്പൊ ഞാൻ തിയോളജി ഒന്നും പറയുന്നില്ല, വാക്യത്തിന്റെ അടിസ്ഥാനം മാത്രം പറയുന്നുള്ളൂ. ഋജുമതികൾ കിരുളിൽ ചുതിയുളവായി, നേരുള്ളവർക്ക് ഋജുമതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേർബുദ്ധിയുള്ളവരെന്നാണ് കേട്ടോ, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ബോധമുള്ളവരെന്ന അർത്ഥം. ഋജുമതികൾ, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന, ഋജു എന്ന് പറഞ്ഞാൽ നേരെ, നേർബുദ്ധി ഉള്ളവർക്ക്. നേരുള്ളോർ ഇരുളിൽ വെളിച്ചമുദിച്ചു ദ്യുതിയുദയം. സാംസ് നമ്പർ 112 വേഴ്സ് നമ്പർ 14. 112:14. പതിനാല് വേണ്ട, 4 മതി. 4-ാം വാക്യം വായിച്ചു. 4 നേരുള്ളോർ കിരുളിൽ വെളിച്ചമുദിച്ചു ഋജുമതികൾ കിരുളിൽ. ചില കട്ടിയുള്ള മലയാളമാണേ ഉള്ളു, പക്ഷെ ഏറ്റവും മനോഹരമായ മലയാളം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മലയാളം. നേരുള്ളോർ കിരുളിൽ വെളിച്ചമുദിച്ചു, അതാ അതിന്റെ അടിസ്ഥാനം. ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ, സെയിന്റ് ലൂക്ക് 1:48.
ദാസിയുടെ താഴ്ച പ്രകാശിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും.
എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു. ഭാഗ്യനിധി, അതുകൊണ്ട് നമ്മള് ഭാഗ്യനിധി എന്ന് വാഴ്ത്തുന്നത് കേട്ടോ. ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളേ ഭാഗ്യനിധി വാണിജന വാസം. വീണ്ടും ഭാഗ്യനിധി കണ്ടോ. അങ്ങനെ ഭാഗ്യവതി നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുക. വ്യവസ്ഥത്തിനനുസരിച്ച് ജീവിക്കാൻ നമ്മളെ ഉള്ളൂ. ഈ പറയുന്ന ബന്ധുക്കൂസുകാരും മാതാവിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നില്ല. ഓക്കെ, അടുത്തത് ഞാൻ സത്യപ്രഭ എന്നുടയവൻ തൻ അന്തേവാസികളോടുകൂടി. സെയിന്റ് മാത്യു 5:40.
ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറക്കാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയുകയല്ല തടിമല.
ഞാൻ സത്യപ്രഭ എന്നുടയവൻ തൻ അന്തേവാസികളോടുകൂടി എന്നുള്ള പാട്ട്. ഞാനാണ് യഥാർത്ഥ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചം ഞാനാകുന്നു. അത് നമ്മൾ മുമ്പേ സെന്റ് ജോൺ 8:12 കണ്ടതാ. ലോകത്തിന്റെ വെളിച്ചം അത് വെളിച്ചം നിറഞ്ഞ ഈശോയുടെ സമയത്ത് നമ്മൾ വായിച്ചത്. പിന്നെ ജീവകരം മൃതികരം എന്നേവം കണ്ടിരു സരണികൾ, അത് മുമ്പേ നമ്മൾ വായിച്ച സെയിന്റ് മാത്യു 7:14. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് ജീവന്റെ വഴി, മറ്റൊന്ന് മൃതികരം, മൃതിയുടെ വഴി, മരണത്തിന്റെ വഴി. രണ്ട് വഴികളെ പറ്റിയുള്ള പരാമർശം. ഇനി ശ്രാപികളെ കണ്ടേശായ, ശ്രാപികളെ കണ്ടേശായ ഐസയ ചാപ്റ്റർ നമ്പർ 6 വേഴ്സ് നമ്പർ 2-8. ഐസയ 6:2-8. ശ്രാപികളെ കണ്ടേശായ,
ശ്രാപികൾ അവരെ ചുറ്റും നിന്നു, ഓരോരുത്തരും ആറാറ് ചിറകുണ്ടായിരുന്നു.
സെറാഫി കേട്ടോ, സെറാഫി എന്ന് പറയുന്നത് സെറാഫാണ്, സെറാഫാണ്. ഓക്കെ, വായിച്ചു. വായിക്കുമ്പോ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത്. വായിച്ചു.
രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറഞ്ഞു, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങൾ സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർക്ക് പറഞ്ഞു. അവൻ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുരുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു ചിത്തനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അത് ഇത് നിന്റെ അതിരങ്ങളെ തന്നതിനാൽ നിന്റെ അകൃത്യം നീക്കി നിന്റെ പാപത്തിന്റെ പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു.
അനന്തരം ദിശായിൽ നിന്ന് മുൻപിൽ ചിറകുകൾ ആറാറുള്ളവരായി എരുതിയാം ആത്മാക്കളവർ കാണായുവാൻ നിൻ ദൈവത്വം, മുഖം അവർ മൂടും ഇരുചിറകാൽ, കണ്ടുകൊണ്ടവർ മുഖം മൂടി, എരിയായുവാൻ നിൻ ജ്വാലയതിൽ ഇരുചിറകാലെ കാലുകളും, കണ്ടുകൊണ്ട് കാലുമൂടി, അട്ടഹസിക്കും ഇരുചിറകം കൊട്ടിയവർ നിന്നിട്ടയോ, കണ്ടുകൊണ്ട് പറന്നു നിന്നു. എന്നിട്ട് വന്നിട്ട് അവർ പറയുക, പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ നീ ദൈവസുത എന്നുള്ള കാര്യം. അത് നമ്മള് അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതിനോട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതാണ് വേദോത്സവ അടിസ്ഥാനം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനിയും വിവാഹ ശുശ്രൂഷയിൽ നിന്ന് ഒരെണ്ണം നോക്കാം. മൂടുപടം വടിമോതിരം ഇവയാൽ എന്നുള്ള ഒരു ഗീതം നമുക്ക് വിവാഹ ശുശ്രൂഷയിലുണ്ടല്ലോ. മൂടുപടം വടിമോതിരം ഇവയാൽ സഹമാർ വിജയം സമ്പാദിച്ചു. അത് വായിക്കണമെന്നില്ല. ജനസിസ് ചാപ്റ്റർ നമ്പർ 38 വേഴ്സ് നമ്പർ 25 and 26. അത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിന്റെ കഥയൊക്കെ പറയാൻ പോകും. അത് കാരണം ഒത്തിരി സമയം നഷ്ടപ്പെടും. നമ്മുടെ സമയം ഇപ്പോ അവസാനിക്കാറായി. ജനസിസ് ചാപ്റ്റർ നമ്പർ 38 വേഴ്സ് നമ്പർ 25 and 26 ആണ്. അത് മോദിക്കട്ടെ പരം ശക്തിയിലും രക്ഷായിലും ദൈവം. 21-ാം സങ്കീർത്തനം 1-ാം വാക്യമാണ് വായിക്കുന്നത്. 21-ാം സങ്കീർത്തനം 1-ാം വാക്യം. യഹോവേ രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. മനോഹരമായിട്ട് നമ്മുടെ ആരാധനകളെല്ലാം ഏതോ അടിസ്ഥാനങ്ങൾ നമുക്കുള്ളത്. മൃതനെ പോൽ ഞാൻ വിസ്മൃതനായി, ഹല്ലേലൂയ്യ, പാഴ്പാത്രം പോലായ ഞാൻ. 31-ാം സങ്കീർത്തനം 12 മുതലുള്ള വാക്യം വായിച്ച്, 31-ാം സങ്കീർത്തനം സാംസ് 31:12 ഓൺവേർഡ്സ്.
മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. എന്ന അപശ്രുതി ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു. എന്റെ
മൃതനെ പോലെ ഞാൻ വിസ്മൃതനായി, ഹല്ലേലൂയ്യ, പാഴ്പാത്രം ഉടഞ്ഞ പാത്രം പോലെ, പാഴ്പാത്രം പോലായ ഞാൻ. അടുത്തത്, എന്നാത്മാവിനെ നിങ്കൽ ഉയർത്തുന്നേലൂയ്യ, നീ എൻ ശരണം ലജ്ജിക്കരുതേ ഞാൻ. 25-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യം 25:1 onwards.
യഹോവയെ നിങ്കലേക്ക് ഞാൻ എന്റെ മനസ്സുയർത്തുന്നു, എന്റെ ദൈവമേ നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്, എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുത്. നിന്നെ
കാത്തിരിക്കുന്ന ആത്മാവിനെ നിങ്ങളും ഉയർത്തുന്നു. അത് വൈരികളെന്നെ ചൊല്ലി പുകഴരുതേ, ഹല്ലേലൂയ്യ, എന്റെ ശത്രുക്കൾ എന്നാൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തരം ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. അത് തിരുവചനത്തിൽ നിന്നുള്ളതാണ്. ഇനി അടുത്തത്, നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന സാദരയോർക്കേണം.
നിങ്ങളോട് ദൈവവചന പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസ്ഥാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിച്ചു.
നാം ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന സാദരയോർക്കെ. പിതാക്കന്മാരെ ഓർക്കണം. നയവാന്മാർ പുണ്യ പേട്ടോർ, നീതിമാന്മാരും പുണ്യവാന്മാരുമായ പിതാക്കന്മാരെ നമ്മൾ ഓർക്കണം. അതാണ് ആ സങ്കീർത്തടിസ്ഥാനം. ഇനി കർത്താവിന്റെ ഉദ്ധാരവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള 1-2 വാക്യങ്ങൾ കൂടി. ദൈവത്തിൻ പുത്രനെ മറിയാം ഉത്ഥാനത്തിൻ, ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൾ തോട്ടത്തിൽ. നീ എന്തിനു കരയുന്നു, ആരെ ആരായുന്നു. ഈ പലരും പാട്ട് പാടുമ്പോഴേ നീ എന്തിനു കരയുന്നു, ഓരേ ആരായുന്നു എന്ന് അങ്ങനെ പാടരുത്, തെറ്റാ. നീ എന്തിനു കരയുന്നു, ആരെ ആരായി ആരായിക എന്ന് പറഞ്ഞാൽ ചോദിച്ചു, നീ ആരെ അന്വേഷിക്കുന്ന ചോദിക്കുന്നേ. നീ എന്തിനു കരയുന്ന ഓരേ ആരായുന്നു എന്ന് പറയരുത്, അത് തെറ്റാ, വളരെ തെറ്റാ. അത് ഒരു മീനിങ് ഇല്ലാത്തൊരു കാര്യം. നീ എന്തിനു കരയുന്നു, ആരെ ആരെ, രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക. നീ ആരെയാണ് സീക്ക് ചെയ്യുന്നത്, നീ എന്തിനാ കരയുന്നത്, രണ്ട് ചോദ്യങ്ങളാ. നീ എന്തിനു കരയുന്നു, ആരെ ആരായുന്നു എന്നുള്ളത് വായിക്കുക. യോഹന്നാൻ 20:2-7 വരെ, സെയിന്റ് ജോൺ ചാപ്റ്റർ 20:2-7.
അവളോട് ശീമോൻ പത്രോസിന്റെയും യേശുവിന്റെയും പ്രിയനായ മറ്റു ശിഷ്യന്റെയും അടുക്കൽ ചെന്ന് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവൻ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. അതുകൊണ്ട് പത്രോസിനും പുറപ്പെട്ട് കല്ലറക്കൽ ചെന്ന് ഇരുവരും ഒന്നിച്ചോടി മറ്റു ശിഷ്യൻ പത്രോസിനെ കണ്ടത്തിലോടി ആദ്യം കല്ലറക്കിലെത്തി.
മനസ്സിലായല്ലോ. ഇനി മറ്റൊരു വാക്യം കൂടെ നമുക്ക് കാണാം, ഒരു പാട്ടുകൂടെ കാണാം. ഇന്നാൾ നിൻ ഗബറിങ്കൽ ദൂതന്മാർ പൂണ്ടും വെള്ളങ്കി ശിഷ്യരു ധൂപസുഗന്ധ കൂട്ടുകളോ. അതാ പാട്ട്, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നതിന് 12 മുതലുള്ള വാക്യം വായിക്കും.
യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച് രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലത്തിലും ഒരുത്തൻ കാലത്തിലിരിക്കുന്നത് കണ്ടു.
വെള്ളങ്കി, വെള്ള വസ്ത്രം ധരിച്ച ദൂതന്മാരെ കണ്ടു. അതാ അതിന് ബാക്കി അതിനകത്ത് നമ്മള് വായിക്കുകയാണ്. ഒരു ഒരു ശ്രേഷ്ഠമായ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് കാണാം. തൂക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറന്നാശവളം എന്നുള്ള പാട്ടുണ്ടല്ലേ, ആ പാട്ട് രണ്ട് വാക്യങ്ങളുണ്ട്. സക്കരിയാവ് 13:1 സക്കരിയ ചാപ്റ്റർ നമ്പർ 13 വേഴ്സ് നമ്പർ 1. സക്കരിയാവിന്റെ പുസ്തകം 13:1
അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും.
അന്നാളിൽ ഞാൻ തൂക്കപ്പെട്ടു മരത്തിൽ വിലാവ് തുറന്ന ശവളം ഒരു ഉറവ് തുറന്നു എന്നുള്ള ഒരു പ്രവചനമായിരുന്നു. ആ പ്രവചനം നിവൃത്തിയായി. എവിടെ ആ പ്രവചനം നിവൃത്തിയായ? യോഹന്നാന്റെ സുവിശേഷം 19:10 അതിന്റെ 34:34 അല്ലേ. സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 19:34 ആണെന്ന് വായിച്ചാട്ടെ. എങ്കിലും പടയാളികളിൽ ഒരുവൻ
കുന്തം കൊണ്ട് അവന്റെ വിലാപുരത്ത് കുത്തി ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവർ സാക്ഷ്യം
മതി. അപ്പോ തൂക്കപ്പെട്ടു മരത്തിൽ വിലാവ് തുറന്ന്, വിലാവ് തുറന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ഹാർട്ട് ഓപ്പൺ ചെയ്തു, അതിൽ നിന്ന് രക്തവും വെള്ളവും ശോണിതവും നീരും പുറപ്പെട്ടു എന്നുള്ള നമ്മൾ പാടുന്ന ആ പാട്ട്, പ്രത്യേകിച്ച് കേരള നമസ്കാരത്തിൽ നമ്മൾ നിയമസ്കാരത്തിൽ പാടുന്ന പാട്ട് സക്കരിയാവ് 13:1 സെയിന്റ് ജോൺ 19:36 ആണെന്നുള്ളതും കൂടി ഒന്ന് ഓർപ്പിക്കുകയാണ്. 34 ആണെന്നുള്ളതും കൂടി ഓർപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം, നമ്മുടെ സമയം മുന്നോട്ട് പോയത് കൊണ്ട്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, ഇത് നമ്മൾ പറഞ്ഞതിന്റെ എല്ലാം അന്തസ്സത്ത എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന ആശയങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വിശുദ്ധ വേദപുസ്തകം അത് എഴുതപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് മാത്രം കൊണ്ടല്ല, മറ്റു കാര്യങ്ങളും നമുക്കുണ്ട്. എന്നാൽ വേദപുസ്തകത്തിന്റെ പ്രാധാന്യം വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാധനയുടെ വേദപുസ്തക അടിസ്ഥാനം തന്നെയാണ് കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഒരു ക്ലാസ്സും കൂടെ കൊണ്ട് നമ്മുടെ സഭയും വേദപുസ്തകം എന്നുള്ള ക്ലാസ്സൊക്കെ അവസാനിക്കും. ഭംഗിയായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തി ഫസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷയല്ല ആദ്യത്തെ കാര്യം. ഇതെല്ലാം നമ്മളുടെ വിശ്വാസ സ്ഥിരീകരണത്തിനും ഒഴുകിപ്പോകാതെ ഉറച്ചു നിൽക്കുന്നതിനും വേണ്ടി, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. സഭയുടെ സത്യവിശ്വാസം നിലനിൽക്കുക എന്നുള്ളതാണ്. പരീക്ഷ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടല്ലേ പരീക്ഷ എഴുതുന്നേ. അത് കഴിഞ്ഞ് പരീക്ഷ എഴുതണം, നല്ല രീതിയിൽ പരീക്ഷ എഴുതണം. അതിനും ദൈവം സഹായിക്കട്ടെ എന്നുള്ളത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
വേദപുസ്തകം സഭയിൽ നിന്നുണ്ടായതാണ് എന്നത് വളരെ കൃത്യമായിട്ട് അനേകം വാക്യങ്ങൾ കൂടി അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. ആരാധനയിൽ വേദപുസ്തകത്തിന്റെ പ്രാധാന്യം, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങി, കുറെയൊക്കെ പഠിച്ചു. അടുത്ത ക്ലാസ്സോടുകൂടി വൈൻഡപ്പ് ചെയ്യുമെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് അച്ഛൻ നമുക്ക് ക്ലാസ് എടുത്തു. അച്ഛൻ്റെ സമയത്തിനും സമാജത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നൽകുന്ന പിന്തുണയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി സ്നേഹവും അറിയിക്കുന്നു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ബൈബിൾ വായിച്ചത് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ശബ്ദമാണ്, GGK Simon. വളരെ വർഷങ്ങളായി ബൈബിൾ വേഴ്സ് പെട്ടെന്ന് എടുത്ത് വായിച്ചിരുന്നത് GGK ആയിരുന്നു. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. MMVS ഡയോസിയൻ ട്രഷററായിട്ട് 6 വർഷം വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചു. ഇപ്പോഴും MMVS എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും നമ്മുടെ മെമ്പേഴ്സിനെ ഒക്കെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനായിട്ട് നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി സമ്മാനത്തിന്റെ പേരിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ട് ഉള്ളത്, അടുത്ത ആഴ്ച നമുക്ക് പതിവ് പോലെ ബുധനും വ്യാഴവും ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. ബുധനാഴ്ച ജെയിംസ് ചെറിയാനച്ഛന്റെ ഇംഗ്ലീഷ് ക്ലാസ്, നമ്മൾ 7 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു, 8-ാമത്തെ ചാപ്റ്റർ ആയിരിക്കും പഠിക്കുന്നത്. വ്യാഴാഴ്ച PC ജോർജിന്റെ സെൽഫ് സ്റ്റഡി ക്ലാസ് ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും താല്പര്യപൂർവ്വം പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. വേറെ അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛ? ആൻഡി
ശുദ്ധമുള്ള ഭാവാശുദ്ധമുള്ള നാമത്താൽ ഞങ്ങൾ അനി കാത്തുകൊള്ളണം. നിങ്ങളെ സ്ത്രീപായ ഞങ്ങൾ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റുഹ ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന്റെ പോനങ്ങളായി ഞങ്ങളെ ചമച്ചുകൊള്ളണം. സ്ത്രീമായ കർത്താവ് നേരൊക്കെ എന്നാലൊക്കെ എല്ലാ സമയത്ത് വന്നേക്കും. നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങൾ മറച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവാം ദൈവയോട് ദേശം സഹവാസം കൂട്ടായ്മ ഞങ്ങൾ എല്ലാ സമയത്തും എം എം എസിന്റെ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ഔട്ട് ഓഫ് സിലബസ് ഒരു ക്വസ്റ്റ്യൻ കൂടുണ്ട്. എന്റെ പ്രിയ മാതാവിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ഇപ്പൊ 8 വർഷങ്ങൾ കഴിയുന്നു അമ്മ ദൈവത്തിന്റെ വീട്ടിലേക്ക് വാങ്ങിപ്പോയിട്ട്. എലിയാമ്മ എന്നാണ് പേര്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് ഓർക്കുന്നെങ്കിൽ ദൈവനാമം മഹത്വപ്പെട്ടു. താങ്ക് യു.
താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്.